ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കുറേ അവസരങ്ങളിലായി നാം ചിന്തിച്ചു വന്ന വിഷയം ഭാഗ്യവാൻ ആര് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഭാഗ്യവാൻ ആര്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഭാഗ്യവാൻ ആര് എന്നതിനെക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുമോ? ഓർത്തിരുന്നാൽ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് പ്രയോജനകരമായിരിക്കും. കാരണം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യശാലികളായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇപ്പോൾ നാം ചിന്തിക്കാൻ തുടങ്ങുന്നത് ആരാണ് ബുദ്ധിമാൻ എന്നതിനെക്കുറിച്ചാണ്. ആരാണ് ബുദ്ധിമാൻ? ഭാഗ്യവാൻ ആര് എന്ന് ചിന്തിച്ചു, ബുദ്ധിമാൻ ആര് എന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ബുദ്ധിമാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ തത്വചിന്തകനായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. വളരെ പ്രസിദ്ധനായ ദാർശനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയുടെ അരികത്ത് നിന്നുകൊണ്ട് മരണാസനായി കിടക്കുന്ന ആ താത്വിക ആചാര്യനോട് ചോദിച്ചു, അങ്ങയുടെ ശവകുടീരത്തിൽ ഒരു സ്മാരകം എഴുതി വയ്ക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ എന്താണ് എഴുതേണ്ടത്? കുറേ നേരം അദ്ദേഹം കണ്ണടച്ച് കിടന്നു. കണ്ണ് തുറന്ന് പറഞ്ഞു, രണ്ട് വാക്ക് എഴുതിയാൽ മതി. മോസ്റ്റ് അൺഹാപ്പി, ഒട്ടും സന്തോഷമില്ലാത്തവൻ. മോസ്റ്റ് അൺഹാപ്പി. താത്വിക ആചാര്യനാണ്, ലോകപ്രകാരം ബുദ്ധിമാനാണ്. പക്ഷേ അദ്ദേഹത്തിന് അവസാന സമയത്ത് പറയാനുള്ളത് മോസ്റ്റ് അൺഹാപ്പി എന്നാണ്. ബാല്യത്തിൽ തന്നെ അപ്പൻ മരിച്ചുപോയ ഒരു വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ശാസ്ത്രത്തിന് അനേകം സംഭാവനകൾ നൽകിയ ഒരു ബുദ്ധിമാനായിരുന്നു. ഐസക് ന്യൂട്ടൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം അപ്പൻ്റെ അമ്മയാണ് ഐസക് ന്യൂട്ടനെ വളർത്തിയത്. അമ്മ ഈ മകനെ പറഞ്ഞു പഠിപ്പിച്ചു, ഗോഡ് ഈസ് മൈ ഫാദർ, ദൈവം എൻ്റെ അപ്പനാണ്. ഗോഡ് ഈസ് മൈ ഫാദർ, ദൈവം എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് വളർന്ന ഐസക് ന്യൂട്ടൺ 24-ാമത്തെ വയസ്സിൽ ദ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ബുദ്ധിമാനായിരുന്നു. ദൈവം എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് പഠിച്ച് വളർന്ന ഐസക് ന്യൂട്ടൺ ബുദ്ധിമാനായി തീർന്നു. ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്നു മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ മരിക്കാരായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചു, ഞങ്ങളോട് അവസാനമായി എന്താണ് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ബൈബിളിലുള്ള ആ വാക്യം മൈക്കിൾ ഫാരഡേ എടുത്തു പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഉപനിധി, ദാറ്റ് വിച്ച് ഇസ് കമ്മിറ്റഡ് ടു ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവവിശ്വാസിയായിരുന്നു മൈക്കിൾ ഫാരഡേ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു യൂറി ഗഗാറിൻ. റഷ്യൻ വൈമാനികനായ യൂറി ഗഗാറിൻ ബഹിരാകാശത്തു കൂടി സഞ്ചരിച്ചതിന് ശേഷം മടങ്ങി വന്ന് പറഞ്ഞു, ഞാൻ അവിടെ എല്ലാം ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ അവിടെയും കണ്ടില്ല എന്ന് പരിഹസിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ മാരകമായ രോഗത്തിനടിമപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ആരാണ് ബുദ്ധിമാൻ? ദൈവത്തിന് സ്തോത്രം. മഹാനായ ഒരു വലിയ വിപ്ലവകാരിയും താത്വിക ആചാര്യനുമായിരുന്നു വോൾട്ടെയർ. ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശം പകർന്ന വ്യക്തിയായിരുന്നു വോൾട്ടെയർ. ദൈവമില്ല എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ദൈവമില്ല എന്ന് നിർബന്ധമായും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 12 മുക്കുവ തൊഴിലാളികൾ വേണ്ടി വന്നു ക്രിസ്തുവിൻ്റെ മാർഗം പ്രചരിപ്പിക്കുവാൻ, എന്നാൽ ഞാൻ ഒരാൾ മതി ക്രിസ്തുമാർഗം സമ്പൂർണമായി നശിപ്പിക്കുവാനെന്ന്. ബൈബിൾ 50 വർഷത്തിന് ശേഷം ഈ ഭൂമുഖത്ത് കാണുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞ അതേ കെട്ടിടത്തിൽ ഇന്ന് ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൗണാണ്. ലക്ഷക്കണക്കിന് ബൈബിൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗോഡൗണാണ്. വോൾട്ടെയർ വലിയ ബുദ്ധിമാനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും തോന്നി. പക്ഷേ അദ്ദേഹം മരിക്കാറായി കിടന്നപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എനിക്ക് എത്ര കാലം ഈ ആയുസ്സുണ്ട്? ഡോക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ ദൈവമില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു, പക്ഷേ ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കാലം ജീവിക്കണമെന്ന് ആശയുണ്ട്. ഡോക്ടർ പറഞ്ഞു, വൈദ്യശാസ്ത്ര പ്രകാരം നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് മറിയും. മരണത്തോടടുത്ത് കിടക്കുമ്പോൾ വോൾട്ടെയർ ഇടയ്ക്ക് ആക്രോശിക്കുകയും ഇടയ്ക്ക് വിങ്ങി വിങ്ങി കരയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഞാൻ താണുതാണ് പോകുന്നല്ലോ, നരകത്തീയിലേക്ക് താണുതാണ് പോകുന്നല്ലോ, എന്നെ ഈ നരകത്തിൽ നിന്ന് ആര് വിടുവിക്കും? നിരാശയോടെ അദ്ദേഹം കടന്നുപോയി. ലോകത്തിൽ ബുദ്ധിമാന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. അവരിൽ പലരും ദൈവവിശ്വാസികളായിരുന്നില്ല. എന്നാൽ സാക്ഷാൽ ബുദ്ധിമാൻ ആരാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. സാക്ഷാൽ ബുദ്ധിമാൻ ആരാണ്? സങ്കീർത്തനം 14:2 സങ്കീർത്തനം 53:2 നമുക്ക് വായിച്ച് കേൾക്കാം.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല.
സങ്കീർത്തനം 53:2
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ആരുമില്ല. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിനാണ് ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുക. ആദ്യകാലം മുതലേ മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. പഴയകാല മനുഷ്യർ സൂര്യനെ ദൈവമായിട്ട് കരുതി ആരാധിച്ചു, ചന്ദ്രനെ ദൈവമായിട്ട് കരുതി ആരാധിച്ചു, തീയെ ദൈവമായിട്ട് കരുതി ആരാധിച്ചു, അഗ്നി ഭഗവാൻ. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ തീ കെട്ടുപോകുന്നു, അതുകൊണ്ട് വെള്ളമാണ് കൂടുതൽ ശക്തിയുള്ളത് എന്ന് കരുതി വെള്ളത്തെ ആരാധിച്ചു, വരുണ ഭഗവാൻ. എന്നാൽ വെള്ളത്തിൻ്റെ വേലിയേറ്റത്തെപ്പോലും നിർണയിക്കുന്ന കാറ്റ്, വായുവിനെ ആരാധിച്ചു, ദൈവമാണെന്ന് കരുതി വായു ഭഗവാൻ. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ സത്യദൈവത്തെ കണ്ടെത്തുവാൻ അനേകം ബുദ്ധിജീവികൾക്കും കഴിഞ്ഞില്ല. നിഷ്കളങ്ക മനസ്സുള്ള സാധുക്കളായ പാവപ്പെട്ട മുക്കുവ തൊഴിലാളികൾക്ക് ദൈവം ആരാണ് എന്ന് വെളിപ്പെട്ടു. ദൈവം ആരാണ് എന്ന് വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി. കർത്താവായ യേശു ക്രിസ്തു 33.5 കൊല്ലം ജീവിച്ചു. നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചു. ഒടുവിലത്തെ 3.5 കൊല്ലം പരിശുശ്രൂഷ ചെയ്തു. 200 നാഴികയിൽ കൂടുതൽ സഞ്ചരിച്ചില്ല. പക്ഷേ അവിടെ നിന്ന് ചെന്നിടത്തെല്ലാം സമാധാനം നൽകി, സൗഖ്യം നൽകി, ആശ്വാസം നൽകി, അനുഗ്രഹം നൽകി. യേശു ക്രിസ്തു 10,000-ങ്ങൾക്ക് സമാധാനം നൽകി. യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എവിടെ വേദനയുണ്ടോ അവിടെ യേശു ഓടിയെത്തി. എവിടെ ദുരിതമുണ്ടോ യേശു തൃക്കരം നീട്ടി ആശ്വാസം പകർന്നു. പക്ഷേ അന്നത്തെ സമൂഹം യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്ന കർത്താവ് പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. പിതാവായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ആർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ മതാചാര്യന്മാർക്ക് ക്രിസ്തുവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ മതപുരോഹിതന്മാർ യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ വട്ടം കൂട്ടി. അന്നത്തെ പള്ളിപ്രമാണിമാർ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ നോക്കി. അവരുടെ ഗൂഢാലോചനയിൽ യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ റോമൻ സർക്കാരിന് വിട്ടുകൊടുത്തു. അന്ന് ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് യഹൂദമത മേധാവികളുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. ക്രിസ്തു ഒരു പരിഭവവും പറഞ്ഞില്ല, ഒരു നീരസവും കാണിച്ചില്ല. വിനയപൂർവ്വം പുരുഷം ഒന്നുകൊണ്ട് ഗോകുൽത്തായിലേക്ക് നടന്നു നീങ്ങി. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. ഞാനിതെല്ലാം പറയുമ്പോൾ യേശു ക്രിസ്തു ഓരോ ചൂടും വെച്ച് ഗോകുൽത്തായിലേക്ക് നടന്ന് നീങ്ങിയതിൻ്റെ പിറകെ ഞാനും നടക്കുകയാണ്. ആ കാലടിപ്പാടുകളെ ഞാനും പിന്തുടരുകയാണ്. നിങ്ങളും യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും നിന്നേറ്റ് പഴിയേറ്റ് ദുഷിയേറ്റ് പീഡയേറ്റ് അടിയേറ്റ് തുപ്പലേറ്റ് വിവശനായി നടന്നു നീങ്ങിയ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയാൽ നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തിന് സ്തോത്രം. ഗ്രീസിലെ തത്വജ്ഞാനികളായ ബുദ്ധിജീവികൾ, വേദപുസ്തകം പറയുന്ന യവനന്മാർ, ബുദ്ധിജീവികൾ ക്രിസ്തുവിനെ തേടി വന്നു. ക്രിസ്തുവിനെ സ്വന്തം മതത്തിൽപ്പെട്ടവർ യഹൂദന്മാർ കൊല്ലാൻ നോക്കുന്നു എന്ന് അറിഞ്ഞ് ആ ബുദ്ധിജീവികൾ ക്രിസ്തുവിനെ അവരുടെ നാട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നു. കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. ഞാൻ വന്നത് ജീവിക്കാനല്ല, ഞാൻ വന്നത് ചാകാനാണ്. സ്തോത്രം. ഒരു ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നതുപോലെ ഞാൻ ചവിട്ടി മെതിക്കപ്പെട്ട് ഞാൻ ചതഞ്ഞ് അരിഞ്ഞ് ഒരു ഗോതമ്പ് ചെടിയായി ഞാൻ വളർന്ന് അനേകം ഗോതമ്പണികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയായി ഞാൻ തീരും എന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. ഗോകുലത്തായിലെ മരക്കുരിശിൽ ആ ഗോതമ്പ് പണി വിതയ്ക്കപ്പെട്ടു. ആരും ഗ്രഹിച്ചില്ല. ഇന്ന് ജീവിക്കുന്ന നാം ഗ്രഹിക്കുന്നു. മുൻനൂറ്റാണ്ടുകളിൽ അനേകരത് ഗ്രഹിച്ചു. അന്ന് പാവപ്പെട്ട മുക്കുവ തൊഴിലാളികൾ ഗ്രഹിച്ചു. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ പണ്ഡിതന്മാർ ഗ്രഹിച്ചു, മഹാകവികൾ ഗ്രഹിച്ചു, സാഹിത്യകാരന്മാർ ഗ്രഹിച്ചു, ചരിത്രകാരന്മാർ ഗ്രഹിച്ചു, ഭരണതന്ത്രജ്ഞന്മാർ ഗ്രഹിച്ചു. സാക്ഷാൽ ദൈവത്തെ അവർ ക്രിസ്തുവിൽ കണ്ടെത്തി. അവരെല്ലാം ബുദ്ധിശാലികളായി മാറി. റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ടെത്തി. ഇംഗ്ലീഷ് കവിയായ ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് എന്ന രണ്ട് മഹൽ ഗ്രന്ഥങ്ങൾ, ഐതിഹാസിക ഗ്രന്ഥങ്ങൾ രചിച്ചു. ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. യൂറോപ്പിനെ കിടീട ഉറപ്പിച്ച യൂറോപ്പിലെ സിംഹം എന്നറിയപ്പെട്ട നെപ്പോളിയൻ സെൻറ്റ് ഹെലീന ദ്വീപിൽ നാടുകടത്തപ്പെട്ട് കിടക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ഗലീലിയൻ ദൗ ഹാസ്റ്റ് വൺ, അല്ലയോ ഗലീലക്കാര, നീയാണ് ജയിച്ചവൻ. അനേകർ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു. ജൂലിയസ് സീസർ സാമ്രാജ്യം സ്ഥാപിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി സാമ്രാജ്യം സ്ഥാപിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചു. ഞാനും സാമ്രാജ്യം സ്ഥാപിച്ചു, ഫ്രഞ്ച് സാമ്രാജ്യം. എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ യേശുവെ അവിടുന്ന് മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ സാമ്രാജ്യം അജയ്യമായി നിലകൊള്ളുന്നു. ഓ ഗലീലിയൻ ദൗ ഹാസ്റ്റ് വൺ, അല്ലയോ ഗലീലക്കാര, നീയാണ് ജേതാവ്. അരക്കാശനും മുതലില്ലാതെ തലയായി പനിടമില്ലാതെ എന്ന് പാട്ടുകാരൻ പാടുന്ന കർത്താവായ യേശു ക്രിസ്തു ദരിദ്രരിൽ ദരിദ്രനെ പോലെ ഏറ്റവും ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിച്ചു, വളർന്നു. ആ മൂന്നര കൊല്ലത്തെ പരസ്യ ശുശ്രൂഷ കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ ഇളക്കി മറിച്ചു. എത്രയോ ശാസ്ത്രജ്ഞന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞു, എത്രയോ ഭരണതന്ത്രജ്ഞന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞു, എത്രയോ മഹാകവികൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും യേശുവിനെ തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചു. യേശു ജേതാവാണ്, യേശു ജയാളിയാണ്, യേശു മനുഷ്യഹൃദയങ്ങളെ കീഴടക്കുന്നവനാണ്. യേശു എന്നെ കീഴടക്കിയത് കൊണ്ടാണ് ഞാനിന്ന് സമാധാനം അനുഭവിക്കുന്നത്. സമാധാനമില്ലാതെ ഉള്ളുലഞ്ഞ് വലഞ്ഞു കഴിഞ്ഞിരുന്ന എനിക്ക് യേശു സമാധാനം തന്നു. എൻ്റെ നീർപ്പുകയുന്ന ഹൃദയത്തിൽ യേശു സാന്ത്വനമരുളി. യേശു ക്രൂസിൽ മരിച്ചതിന് ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ പരമസത്യം അറിയാനും അനുഭവിക്കാനും എനിക്കും കഴിഞ്ഞു. അതുകൊണ്ട് ആ യേശുവിൻ്റെ കൃപ എന്നെ കണ്ടെത്തി. ഞാൻ തേടി നടന്നതല്ല, യേശു എന്നെ തേടി നടന്നതാണ്. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, യേശു എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. ഞാൻ യേശുവിനെ വിളിച്ചതല്ല, യേശു എന്നെ വിളിച്ചതാണ്. ഈ യേശുവിൻ്റെ സ്നേഹം എന്നെ ആകർഷിച്ചത് കൊണ്ടാണ് ഞാനിന്ന് സമാധാനം അനുഭവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യുഗപുരുഷനെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം മാറ്റി തൻ്റെ പുണ്യരക്തം കൊണ്ട് നിങ്ങളെ കഴുകിയൊടുപ്പാക്കി നിങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയവാദങ്ങളൊന്ന് മുട്ടുകയാണ്. നിങ്ങൾക്ക് ഇന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കാം. നിങ്ങൾക്കൊരു ബുദ്ധിമാനായി തീരാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ ഉള്ളു തുറന്ന് യേശുവിനെ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചാൽ അവൻ വിളി കേൾക്കും, വിളിച്ചാൽ അവിടുന്ന് വിളി കേൾക്കും, അവിടുന്ന് ഓടിയണയും. നിങ്ങളുടെ വേദന നിറഞ്ഞ ജീവിതത്തിൽ, ദുരിതപൂരിതമായ ജീവിതത്തിൽ യാതനാഭരിതമായ ജീവിതത്തിൽ സാന്ത്വനം അരുളി ആശ്വാസം നൽകി നിങ്ങളെ അനുഗ്രഹിപ്പാൻ അവിടെ നിങ്ങളുടെ അരികിലേക്ക് ഓടിയണയും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങൾ സ്വർഗ്രഹത്തിൻ്റെ അവകാശികളായി തീരും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആത്രക്കരം തൊട്ടാൽ മതി തലമുറകൾ അനുഗ്രഹീതരായി തീരും. ആത്രക്കരം തൊട്ടാൽ മതി നിങ്ങൾക്ക് ഉള്ളത്തിൽ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ഹല്ലേലൂയ. സ്നേഹമുള്ള കരം നിങ്ങളെ തൊടാൻ നിങ്ങളൊന്ന് അവിടുത്തെ കാരുണ്യത്തോട് അപേക്ഷിക്കുമോ? ആ സ്നേഹമുള്ള കരം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളുടെ നേരെ നീട്ടുന്ന സമയത്ത് നിങ്ങൾ ആ കരത്തെ തട്ടി മാറ്റരുത്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം അരുളുന്ന ആ തൃക്കരം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലമേൽ വെച്ച് നിങ്ങളെ അനുഗ്രഹിപ്പാൻ നിങ്ങളുടെ ഇടയിലേക്ക് അണയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ തൃക്കരത്തിൻ്റെ സ്പർശമേറ്റുകൊണ്ട് നിങ്ങൾ ഉണരുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം സങ്കടത്തോടെ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരെയും കാണുന്നില്ല എന്ന്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു പിറക്കുന്നതിന് 750 വർഷം മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 രണ്ടാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് യെശയ്യാ പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറയുന്നു. നിത്യനായ ദൈവത്തിൻ്റെ വിളിയാണ് പ്രവാചകൻ നാവിൽ കൂടെ നാം കേൾക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 രണ്ടാം വാക്യം മുതൽ.
ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി,
അകൃത്യഭാരം ചുമക്കുന്ന ജനം,
ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച്
ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച്
പിറകോട്ട് മാറി കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്?
നിങ്ങൾ അധികമധികം പിന്മാറുകയേയുള്ളൂ.
തല മുഴുവൻ ദീനവും,
ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗം. തലയിൽ ചിന്തയിൽ പാപം, ഹൃദയം വികാരത്തിൽ പാപം, വിചാരത്തിലും പാവം. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു.
അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ.
അവയെ ഞെക്കി കഴുകിയിട്ടില്ല.
വെച്ചുകെട്ടിയിട്ടില്ല.
എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. എണ്ണ പുരട്ടി ശമിപ്പിക്കാൻ അവിടത്തേക്ക് മനസ്സാണ്. വെച്ച് കെട്ടിത്തരാൻ മനസ്സാണ്. വ്രണങ്ങൾ പുറപ്പിക്കാൻ മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. കുഷ്ഠരോഗി കഫർനഹൂമിൽ വെച്ച് കർത്താവിൻ്റെ നേരെ വന്നു. കർത്താവ് മൗലിമലയിൽ നിറങ്ങി വരികയായിരുന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് എതിരെ വന്ന് നിന്നു. പറഞ്ഞു, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ക്രിസ്തു നടന്നു നേരെ അവൻ്റെ അരികിലേക്ക് വന്നു. അവൻ പുറകോട്ട് മാറാൻ തുടങ്ങി. കാരണം കുഷ്ഠരോഗിക്ക് പരസ്യമായി രംഗത്ത് വരാൻ പാടില്ല. അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അതാണ് യഹൂദൻ്റെ നിയമം. കുഷ്ഠരോഗി പുറകോട്ട് മാറാൻ തുടങ്ങി. യേശു അല്പം വേഗത്തിൽ നടന്നു. നടന്ന് അവൻ്റെ മേൽ കൈവച്ചു. അശുദ്ധനായ ആ കുഷ്ഠരോഗിയുടെ മേൽ കൈവച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകുക. അവൻ പറഞ്ഞത്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. സ്തോത്രം. എല്ലാ വർണ്ണങ്ങളും പുറപ്പിക്കാൻ എനിക്ക് മനസ്സുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. സ്തോത്രം. പാപത്തിൻ്റെ കുഷ്ഠം മാറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. ആത്മാവിൽ വെച്ചിരിക്കുന്ന വർണ്ണങ്ങളെല്ലാം മാറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉടമ അരളി ചെയ്യുന്നു എനിക്ക് മനസ്സുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം. സ്നേഹിത, നീ ഈ വാക്ക് കേൾക്കുമ്പോൾ നിൻ്റെ ഉള്ളൊന്ന് തുറക്കുമോ? കർത്താവേ, അവിടെ മുഴുവൻ ദുർവിചാരങ്ങളാണ്, അവിടെ മുഴുവൻ ദുശ്ചിന്തകളാണ്, അവിടെ മുഴുവൻ ദുർമാർഗങ്ങളാണ്. കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ മുഴുവൻ തിന്മയാണ്, എൻ്റെ ചിന്താഗതി മുഴുവനും പാപമാണ്, എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യങ്ങളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അസൂയയും പകയും വിദ്വേഷവുമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ കോപാവേശമുണ്ട്. എൻ്റെ നാഥ, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ഉടയനുമായ യേശുവേ, നീ എൻ്റെ ഇടയിലേക്ക് വന്നിരിക്കുന്ന ഈ സമയം എൻ്റെ ഉള്ളം ഞാനൊന്ന് തുറന്നുകൊള്ളട്ടെ. എൻ്റെ ഉള്ളം തുറക്കുമ്പോൾ ദുർഗന്ധമുണ്ട്, തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു, ആടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. എന്നാൽ നാഥ, ഈ അശുദ്ധനായ എൻ്റെ അരികിലേക്ക് നീ എഴുന്നള്ളി വരുവാൻ തിരുമനസ്സായല്ലോ. ഇപ്പോൾ തൃക്കര നീട്ടി എന്നെ ഒന്ന് തൊടണമേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കഫർന്നൂമിലെ കുഷ്ഠരോഗിയെ തൊട്ട ആ പുണ്യകരം ഇപ്പോൾ ഈ അശുദ്ധഭാവിയായ എന്നെ ഒന്ന് തൊടണമേ. എൻ്റെ മേൽ തൃക്കരം വെക്കണമേ, എന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ആ തൃക്കരം തൊട്ടാൽ എൻ്റെ വ്രണങ്ങൾ മാറും, ഗലയാതിലെ സുഗന്ധ തൈലം. കർത്താവേ, അങ്ങനെയാണല്ലോ യിരമ്യാ പ്രവാചകൻ പറഞ്ഞത്, ഗലയാതിൽ വൈദ്യനല്ലയോ, അവിടെ സുഗന്ധക്കുഴമ്പില്ലയോ, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്ന എന്ത് എന്നാണ് യിരമ്യാവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എനിക്ക് ആന്തരികമായ രോഗശമനം വേണം, എൻ്റെ പാപക്കറകൾ കഴുകപ്പെടണം. ഇന്ന് നാഥ, ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് നിന്നെ തേടുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനൻ എന്നുള്ള സ്ഥാനത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. കർത്താവേ, എന്നിൽ കനിയണമേ. നാഥ, നിൻ്റെ തൃക്കരനേരെ നീട്ടണമേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാർ നോക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 14 സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ, 53 സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ നാം കാണുന്നൊരു വാക്യമുണ്ട്, നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, വായിച്ചു കേൾക്കാം.
യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും.
53 സങ്കീർത്തനം അവസാന വാക്യം.
ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും.
ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാനല്ല, എന്നാൽ സ്ഥിതി ദൈവം മാറ്റിത്തരുമെന്നാണ് പറഞ്ഞത്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറ്റുന്ന ദൈവം. സ്നേഹിതരെ, നിങ്ങളുടെ അരികിലേക്ക് ആ കാരുണ്യവാനായ ക്രിസ്തുവാണ് കടന്നു വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി അടിയേറ്റ ക്രിസ്തു, അതേ നമുക്ക് വേണ്ടി പീഡയേറ്റ ക്രിസ്തു, നമുക്ക് വേണ്ടി മുഖത്ത് തുപ്പലേറ്റ ക്രിസ്തു, നമുക്ക് വേണ്ടി കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് പിടഞ്ഞ ക്രിസ്തു, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, അവൻ സ്ഥിതി മാറ്റുവാനാണ് വരുന്നത്. സ്ഥിതി മാറ്റും ദൈവം. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അവ സ്ഥിതി മാറ്റിത്തരുന്ന ദൈവം. സ്തോത്രം. നിങ്ങളുടെ സ്ഥിതി മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഹീനാവസ്ഥ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ രോഗാവസ്ഥ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ദരിദ്രാവസ്ഥ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ യാതനാവസ്ഥ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? സ്ഥിതി മാറ്റുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിച്ചുകൊള്ളൂ, സ്ഥിതി മാറും. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായിക്കൊള്ളൂ, സ്ഥിതി മാറും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരും ആ സ്ഥിതി മാറുന്ന അവസ്ഥയിലേക്ക്, ഇന്നത്തെ സ്ഥിതി മാറി ശോഭനമായ ഒരു അവസ്ഥ ലഭിക്കുന്ന ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് ആശയോടെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കൂ, നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കൂ, നിങ്ങൾ ക്രിസ്തുവിനായി ഹൃദയം തുറക്കൂ, ജീവിതം ക്രിസ്തുവിനെ കൊടുക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നേശുവേ, അവിടുത്തെ കാരുണ്യത്തിനായി സ്തോത്രം, അവിടുത്തെ വാത്സല്യത്തിനായി സ്തോത്രം, അവിടുത്തെ പ്രിയമക്കളാകാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം, ഞങ്ങളുടെ ഹീനാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞതിനായി സ്തോത്രം, അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതിനായി സ്തോത്രം. നാഥ, ഇന്ന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഒരു നാൾ നീ വീണ്ടും വരുമ്പോൾ ഞങ്ങൾ തിരുസേനയിലേക്ക് ചേർക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നാൾ നീ വീണ്ടും വരുമ്പോൾ നിൻ്റെ കാഹളത്തിന് ഞങ്ങൾ കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം രക്ഷകനായ മിശിഹാതമ്പുരാൻ മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ബുദ്ധിമാനാര് എന്നുള്ള വിഷയം നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ തിരുവചനം വായിക്കണം, ബൈബിൾ വായിക്കണം, നമ്മുടെ പുസ്തകങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണം. നമ്മുടെ പുസ്തകങ്ങൾ ജയജീവിതം, വിശ്വാസ ജീവിതം, മുക്തിമാർഗം, ഏകാന്തതയുടെ അന്ധത, സ്തോത്രം, യഹോവയുടെ ഭുജങ്ങൾ, ഭാഗ്യശാലികൾ വായിക്കണം. പുസ്തകങ്ങൾ ഓരോന്നും വായിക്കണം. മരണാനന്തരാവസ്ഥ, മരിക്കാത്ത മനുഷ്യനുണ്ടോ, മനോഹരമായ പുസ്തകങ്ങളാണ്. ഓരോ സമയത്ത് അതെല്ലാം എഴുതാൻ കർത്താവ് കൃപ തന്നു. എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കൃപ. നിങ്ങളിതെല്ലാം വായിക്കണം കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തേതിന് വേണ്ടി ഒരുങ്ങുക. ദൈവം നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ.